2019 ഏപ്രിൽ 25 വ്യാഴാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻസോൾവെൻസി പ്രൊഫഷണലും കമ്പനി സെക്രട്ടറിയുമായ ബിജോയ് പി പുലിപ്ര തയ്യാറാക്കിയ ലേഖനം ഇന്ത്യൻ പാപ്പരത്ത നിയമവും പരിണിത ഫലങ്ങളും. 2016 ഇൻസോൾവെൻസി ആൻഡ് ബാങ്ക് റപ്പറ്റ്സി നിയമം നിലവിൽ വന്നതു മുതൽ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയെ പിടിച്ചുലയ്ക്കാൻ പ്രാപ്തിയുണ്ടായിരുന്ന കിട്ടാക്കടങ്ങൾക്ക് വലിയൊരളവ് വരെ പരിഹാരം കാണാൻ ഗവൺമെന്റിനും റിസർവ് ബാങ്കിനും കഴിഞ്ഞിട്ടുണ്ട്. 140,000 കോടിയിലധികമുണ്ടായിരുന്ന നിഷ്ക്രിയ ആസ്തികളിൽ ഗണ്യമായ കുറവുണ്ടാക്കാൻ നിയമത്തിന് കഴിഞ്ഞു. കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ സാമ്പത്തിക അച്ചടക്കമുണ്ടാക്കാനും വായ്പാദായകരുടെ സാധന സേവനദാതാക്കളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാനും വലിയൊരളവ് വരെ കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് പാപ്പരത്ത നിയമം? ഏതൊരു സ്ഥാപനത്തിന്റെയും അടിത്തറ എന്നത് സ്ഥാപകരുടെ മൂലധന നിക്ഷേപവും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും സ്വരൂപിക്കപ്പെടുന്ന പണവുമാണ്. സ്ഥാപനത്തിന്റെ പൂർണ്ണമായ ഉടമസ്ഥാവകാശം ഉടമസ്ഥരിൽ നിക്ഷിപ്തമാണെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളുടെ പണം കൃത്യമായി തിരിച്ചടയ്ക്കപ്പെടേണ്ടതുണ്ട്. എന്നാൽ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് അവർ കടം നൽകിയിട്ടുള്ള സ്ഥാപനങ്ങളിൽമേൽ പരിമിതമായ നിയന്ത്രണങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. കടം നൽകിയ പണത്തിന്റെ പൂർണ്ണ വിനിയോഗ ചുമതല സ്ഥാപക ഉടമകളിൽ നിക്ഷിപ്തമായതിനാൽ പണത്തിന്റെ കൃത്യതയില്ലാത്ത തിരിച്ചടവുകൾ ധനകാര്യ സ്ഥാപനത്തിന്റെ നിഷ്ക്രിയ ആസ്തി വർദ്ധിപ്പിക്കുന്നു. ഇങ്ങനെ സ്ഥാപനത്തിന്റെ നിലനിൽപ്പ് അപകടത്തിലാകുന്നു. 2016 ഇൻസോൾവെൻസി ആൻഡ് ബാങ്ക് റപ്പറ്റ്സി നിയമം നിലവിൽ വരുന്നതുവരെ കമ്പനികൾക്കും ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പുകൾക്കും സാമ്പത്തിക സഹായം നൽകുന്ന ധനകാര്യ സ്ഥാപനങ്ങൾക്ക് തിരിച്ചടവിന്റെ തവണകളിൽ മുടക്കം വരുമ്പോഴും നിഷ്ക്രിയരായി ഇരിക്കാനേ കഴിഞ്ഞുള്ളൂ. ഓഹരി ഉടമകൾ സ്ഥാപനങ്ങളുടെ ചുമതലകളിൽ തുടരുകയും അവയുടെ പതനത്തിന് ആക്കം കൂട്ടുകയും ചെയ്യുന്നു. പണത്തിന്റെ തിരിച്ചടവ് മുടങ്ങുന്നതിലൂടെ സ്ഥാപനത്തിന്റെ വരുമാനം കുറയുകയും വിപണി മൂല്യം കുത്തനെ കുറയുകയും ചെയ്യുന്നു. മൂല്യത്തകർച്ച ധനകാര്യ സ്ഥാപനത്തിന് ഈട് നൽകിയിട്ടുള്ള ആസ്തികളുടെ മൂല്യത്തിൽ കുറവും വരുത്തും. അത് വീഴ്ച വന്ന കടബാധ്യത വീട്ടാൻ പര്യാപ്തമല്ലാതാവും. അങ്ങനെയാകുമ്പോൾ ആസ്തി കുറഞ്ഞ സ്ഥാപനങ്ങൾക്കും തുടക്കക്കാർക്കും ധനസഹായം നൽകുന്നതിൽ നിന്നും ധനകാര്യ സ്ഥാപനങ്ങൾ പിന്തിരിയും. സഹായം വൻകിട വ്യവസായങ്ങൾക്കും ആസ്തിയുള്ളവർക്കും മാത്രമായി ചുരുക്കാനും പ്രേരിപ്പിക്കും. ഇത് പുതിയ വ്യവസായം തുടങ്ങാനെത്തുന്നവരെ നിരുത്സാഹപ്പെടുത്താൻ സാധ്യത ഏറെയാണ്. വായ്പ നൽകുന്ന സ്ഥാപനങ്ങളുടെ പരിമിതമായ അധികാരം വീഴ്ച വരുത്തുന്ന സ്ഥാപനങ്ങളുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തെ നിയന്ത്രിക്കാൻ പര്യാപ്തമല്ലാത്തതിനാൽ പണത്തിന്റെ ദുരുപയോഗവും മൂല്യശോഷണവും തടയാൻ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ആവുന്നില്ല. പ്രശ്നങ്ങളും പരിഹാരങ്ങളും. മേൽപ്പറഞ്ഞ പ്രശ്നങ്ങൾ കമ്പനികൾക്ക് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പുകൾക്കും നൽകുന്ന വായ്പയെ സംബന്ധിച്ചായിരുന്നെങ്കിലും പ്രൊപ്രൈറ്റർഷിപ്പ് പാർട്ണർഷിപ്പ് വ്യക്തികൾ എന്നിവർക്കും പുതിയ നിയമം ബാധകമാണ്. സ്ഥാപനം തിരിച്ചടവിൽ പിഴവ് വരുത്തുമ്പോൾ മുൻപുണ്ടായിരുന്ന ഏക പരിഹാരം പ്രവർത്തനം മരവിപ്പിച്ച് ആസ്തികൾ വിറ്റഴിച്ച് കടബാധ്യത തീർക്കുക എന്നതായിരുന്നു. എന്നാൽ സ്ഥാപനം നിർത്തലാക്കുന്നത് ജീവനക്കാരെയും ഓഹരി ഉടമകളെയും ഇടപാടുകാരെയും പ്രതികൂലമായി ബാധിക്കും. എല്ലാത്തിലുമുപരി മൂലധന നിക്ഷേപം ആത്യന്തികമായി തകരും. പുതിയ ഇൻസോൾവെൻസി ആൻഡ് ബാങ്ക് റപ്പറ്റ്സി നിയമപ്രകാരം കടബാധ്യതയുള്ള സ്ഥാപനത്തിന്റെ പ്രവർത്തനം തുടർന്നുകൊണ്ടുതന്നെ പ്രശ്നങ്ങൾ പരിഹാരം കാണുന്ന രീതി വായ്പ നൽകിയവർക്ക് അവലംബിക്കാം. ഈ നിയമത്തിൽ വായ്പ നൽകിയവരെ ധനകാര്യ വായ്പാദായകരെന്നും പ്രാവർത്തിക വായ്പാദായകരെന്നും തരം തിരിച്ചിരിക്കുന്നു. ബാങ്കുകൾ, ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ, നിയമപരമായി പണം കടം നൽകിയിട്ടുള്ള വ്യക്തികളും സ്ഥാപനങ്ങളും വീടുകളോ ഫ്ളാറ്റുകളോ വാങ്ങുന്നതിന് പണം നൽകിയിട്ടുള്ളവർ ധനകാര്യ വായ്പകരുടെ വായ്പാദായകരുടെ പരിധിയിലും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പ്രാവർത്തിക വായ്പാദായകരുടെ പരിധിയിലും വരുന്നു. ഏതെങ്കിലും നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനിയോ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പോ അവരുടെ 100,000 ത്തിന് മുകളിലുള്ള ധനകാര്യ സംബന്ധമായതോ പ്രാവർത്തിക സംബന്ധമായതോ ആയ വായ്പയിൽ വീഴ്ച വരുത്തുന്ന പക്ഷം ദായകർക്ക് ഇൻസോൾവെൻസി ആൻഡ് ബാങ്ക് റപ്പറ്റ്സി നിയമത്തിന്റെ പരിരക്ഷ തേടിക്കൊണ്ട് വീഴ്ച വന്ന പണം തിരികെ നേടാനുള്ള നിയമ നടപടി സ്വീകരിക്കാം. വ്യക്തികൾക്കും പാർട്ണർഷിപ്പുകൾക്കും ഈ പരിധി വെറും 1,000 രൂപയാണ്. എന്നാൽ നിയമം പ്രാബല്യത്തിൽ ആയിട്ടില്ല. തിരിച്ചടവിൽ പിഴവ് വരുത്തുന്ന പക്ഷം ദായകർക്ക് പാപ്പരത്ത പരിഹാര നടപടികൾ ആരംഭിക്കാം. നടപടി ആരംഭിക്കാനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിനാണ്. സമർപ്പിക്കുന്ന അപേക്ഷ പൂർണ്ണമാണെങ്കിൽ NCLT പരിഹാര നടപടികൾ ആരംഭിക്കുന്നതിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയും നടത്തിപ്പിലേക്കായി ഒരു ക്വാളിഫൈഡ് ഇൻസോൾവെൻസി പ്രൊഫഷണലിനെ ചുമതലപ്പെടുത്തുകയും ചെയ്യും. പാപ്പരത്ത പരിഹാര നടപടികൾ 180 ദിന പരിപാടിയാണ്. 180 ദിവസങ്ങൾക്കുള്ളിൽ സ്ഥാപനത്തിന്റെ മുഴുവൻ കടബാധ്യത ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടുപോകാൻ ആഗ്രഹമുള്ളവർക്ക് അതിനുള്ള പ്രമേയം ഇൻസോൾവെൻസി പ്രൊഫഷണൽ മുൻപാകെ സമർപ്പിക്കാം. ധനകാര്യ വായ്പാദായകരുടെ കമ്മിറ്റി അംഗീകരിച്ച പ്രമേയം നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിനെ മുൻപാകെ സമർപ്പിക്കുന്നു. NCLT പ്രമേയം അംഗീകരിച്ചാൽ സ്ഥാപനത്തിന്റെ കടബാധ്യത ഏറ്റെടുക്കാനും നടത്തിക്കൊണ്ടുപോകാനും പ്രമേയം സമർപ്പിച്ചയാൾ ബാധ്യസ്ഥനാണ്. അപ്പോൾ സ്ഥാപക ഉടമകൾ പുതിയ ഭരണസമിതിക്ക് മാറിക്കൊടുക്കണം. സ്ഥാപനത്തിന്റെ നടത്തിപ്പിനോ ഇടപാടുകൾക്കോ യാതൊരു തടസ്സവും ഉണ്ടാവുകയില്ല. 180 ദിവസങ്ങൾക്കുള്ളിൽ അനുയോജ്യമായ ഏറ്റെടുക്കൽ പ്രമേയങ്ങൾ ലഭിക്കാത്ത പക്ഷം സ്ഥാപനം പാപ്പരായതായി കണക്കാക്കി പ്രവർത്തനം പൂർണ്ണമായി നിർത്താൻ NCLT ഉത്തരവ് പുറപ്പെടുവിച്ച് സ്ഥാപനത്തിന്റെ മൊത്തം വസ്തുവകകൾ കണ്ടുകെട്ടി വിറ്റഴിച്ച് കടബാധ്യതകൾ തീർക്കാൻ ഇൻസോൾവെൻസി പ്രൊഫഷണലിനെ ചുമതലപ്പെടുത്തും. രണ്ടു വർഷത്തിനുള്ളിൽ വിറ്റഴിക്കൽ നിർവഹിച്ച് ബാധ്യത തീർക്കാനാവശ്യമായ നടപടികൾ കൈക്കൊള്ളേണ്ട ചുമതല ലിക്വിഡേറ്റർക്കാണ്. നിയമത്തിന്റെ ഗുണങ്ങൾ ഇങ്ങനെ: വേഗത്തിലുള്ള നടപടികൾ സ്ഥാപനത്തിന്റെ ആസ്തിയുടെയോ ബിസിനസിന്റെ മൂല്യശോഷണം സംഭവിക്കാതിരിക്കാൻ കാരണമാകുന്നു. സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു. ഇൻസോൾവെൻസി പ്രൊഫഷണൽ സ്ഥാപനത്തിന്റെ നടത്തിപ്പിന് മേൽനോട്ടം വഹിക്കുന്നു. നടപടികളുടെ പൂർണ്ണ മേൽനോട്ടം നാഷണൽ കമ്പനി ലോ ബോർഡിനാകിയാൽ നിയമപരിരക്ഷ ഉറപ്പുവരുത്തുന്നു. പാപ്പരത്ത പരിഹാര നടപടികൾ നടക്കുന്ന 180 ദിവസങ്ങളിൽ മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നതിനാൽ നിയമ നടപടികളിൽ ഒന്നും സ്ഥാപനത്തിന്റെ പേരിൽ ഉണ്ടാവുകയില്ല. വ്യക്തികൾക്കെതിരെയുള്ള നടപടിക്രമങ്ങൾ കുറച്ചുകൂടി ലളിതമാണ്. വ്യക്തിക്ക് കടബാധ്യതകളിൽ നിന്നും പൂർണ്ണ മുക്തി നേടി പുതിയൊരു തുടക്കം കുറിക്കാനുള്ള അവസരം നിയമം ഉറപ്പു നൽകുന്നു. എല്ലാ വ്യവസായ സംരംഭങ്ങളും പദ്ധതികളും വിജയം ആകണമെന്നില്ല. പരാജയപ്പെടുന്ന വ്യവസായങ്ങളെല്ലാം മോശവുമല്ല. ചില പരാജയങ്ങൾ സാമ്പത്തിക ചക്രമണത്തിന്റെ പ്രതിഫലനങ്ങളാകാം. അങ്ങനെയുള്ള അവസ്ഥകളിൽ എത്രയും വേഗം വായ്പാദായകരുമായി അനുയോജ്യമായ വ്യവസ്ഥകളിൽ എത്തിച്ചേരുന്നതാണ് സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് അഭികാമ്യം. രാജ്യം വികസനത്തിന്റെ നാൾവഴി തേടുമ്പോൾ അതിനുതകുന്ന നിയമങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഇൻസോൾവെൻസി ആൻഡ് ബാങ്ക്റപ്റ്റ്സി നിയമം അത്തരത്തിലൊന്നാണ്. അത് രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയും അച്ചടക്കവും മെച്ചപ്പെടുത്തും എന്നതിൽ സംശയമില്ല.